പേജ് നമ്പർ 226 ഭാഗം 27. വീടടുക്കുന്തോറും മർഗലേത്തയുടെ ഉള്ള് പിടഞ്ഞുകൊണ്ടിരുന്നു. അവൾ ക്ഷീണിച്ചിരുന്നു. വെയിലത്തുള്ള നടത്തം അവളെ തളർത്തി. നാണുവിൻ്റെ കുഞ്ഞു ഭാരം പോലും താങ്ങാനാവാത്ത വിധം അവൾ ദുർബലയായിരുന്നു. അവളുടെ മുഖം വളരെ വിളറിയാണിരുന്നത്. രക്തമയമില്ലാത്ത ചുണ്ടുകൾ. ഗോസായിക്കുന്നിറങ്ങി വലത്തോട്ടുള്ള വഴിയിലേക്ക്, കാട്ടൂക്കാരൻ ലൈനിലേക്ക്, വീടിരിക്കുന്ന വഴിയിലേക്ക് മർഗലീത്തയുടെ ഹൃദയം കൊതിച്ചു. നട്ടുച്ചവയിൽ കത്തുമ്പോഴും മർഗലീത്തയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ തണുപ്പായിരിക്കും. ചോലമരങ്ങൾ, തെങ്ങുകൾ, കവുങ്ങുകൾ, വലിയ വലിയ വീടുകൾ, പൂന്തോട്ടങ്ങൾ. മർഗലീത്തയുടെ കുട്ടിക്കാലത്ത് കുണ്ടും കുഴിയും നിറഞ്ഞ ചളിവഴിയായിരുന്നു ഇത്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴിയിൽ വീണ് പല ദിവസങ്ങളിലും ജോണിൻ്റെയും പോളിൻ്റെയും സ്കൂളിൽ പോക്ക് മുടങ്ങിയിട്ടുണ്ട്. അപ്പൻ പറയും, സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ പാത ഇതാണ്, ഇന്ന് സമനിരപ്പായ ടാർപാതയിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നതെന്ന് മർഗലീത്ത വിചാരിച്ചു. അന്ന് വഴിയുടെ ഇടതുവശത്ത് നിരന്നു കിടക്കുന്ന വയലുകൾ ഉണ്ടായിരുന്നു. വയലുകളുടെ നടുവിലൂടെ നിറഞ്ഞുമുറ്റി ഒരു കൈത്തോടൊഴുകിയിരുന്നു. തോട്ടിൻകരയിലെ കൈതക്കാടുകൾ മാത്രമേ മർഗലീത്ത കണ്ടിട്ടുള്ളൂ. ജോണും പോളും തോട്ടിൽ പോയി കുളിക്കും. ചാടി തിമർത്ത് കണ്ണു ചുവന്ന് അവർ വീട്ടിലെത്തുമ്പോൾ കൊതിയോടെ മർഗലീത്ത അവരോട് ചോദിക്കും, നാളെ എന്നെയും കൂടി കൊണ്ടുവോ? തോടിൻ്റെ തണുപ്പുള്ള അവരുടെ ദേഹം, തോടിൻ്റെ മണവും നനവുമുള്ള തലമുടി, തോട്ടിലെ വെള്ളത്തിൽ നനച്ചതുകൊണ്ട് മഞ്ഞ നിറമായി പോയ ബനിയനുകൾ, തോർത്ത് ഒക്കെ മർഗലീത്തയെ ഹരം പിടിപ്പിച്ചിരുന്നു. ജോണും പോളും അവളെ കളിയാക്കിച്ചിരിക്കും. നീയതിനാണാ? ആണുങ്ങളുടെ മാത്രമായ ആ തോട് മുണ്ടുപാലത്തിനടിയിലൂടെ വലിയ വെട്ടോഴി മുറിച്ചു കടന്ന് ഒഴുകിപ്പോകുന്നത് മാത്രമേ മർഗലീത്ത കണ്ടിട്ടുള്ളൂ. അപ്പൻ്റെ കൂടെ നടന്ന് തൃശ്ശൂർ ടൗണിലേക്ക് പോകുമ്പോഴാണത്. മുണ്ടുപാലമടുക്കുമ്പോൾ മർഗലീത്ത നടത്തം പതുക്കിയാക്കും. പാലത്തിൻ്റെ കൈവരുമേൽ പിടിച്ച് അവൾ നിൽക്കും. എന്തേ വണ്ടി നിന്നേ? അപ്പൻ ചോദിക്കും. വെള്ളം പോണത് കാണാൻ. ശരി ശരി, കുസൃതി ചിരിയോടെ അപ്പൻ സമ്മതിക്കും. ക്ഷമയോടെ കാത്തു നിൽക്കും. മുണ്ടുപാലത്തിനടിയിലൂടെ വെള്ളം ഒഴുകുന്നത് നാണുവിനെ കാണിക്കാൻ മർഗലീത്തയ്ക്ക് കഴിയില്ല. ടാറുപോലെ കറുത്തു കുറുകിയ മലിനജലം ചെറുകുഴികളിൽ കെട്ടിക്കിടക്കുന്നതാണ് ഇന്ന് കാണുക. അതിനുമീതെ ലക്ഷം കൊതുകുകളുടെ വാസം. ചപ്പും ചവറും കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന സ്ഥലമായി മാറിയിരുന്ന തോട് ഭീമാകാരങ്ങളായ മണ്ണുമാന്തികൾ കടന്നുവന്ന് വയലുകളെ കോരിയെടുത്തു മാറ്റി. പകരം പരദേശി മണ്ണിട്ട് നികത്തി. അതിനുമീതെ കോൺക്രീറ്റ് ഇട്ടു. വീടുകൾ മുളപ്പിച്ചു. പഴയ വീടുകളും പുതിയ വീടുകളും തമ്മിലുള്ള സൗന്ദര്യപരമായ അകലം കണ്ട് മർഗലീത്തയ്ക്ക് സഹതാപം തോന്നുന്നു. പഴയ പള്ളികളും പുതിയ പള്ളികളും പോലെയാണത്. പത്തടി കൂടെ നടന്നാൽ വീടിൻ്റെ പടിക്കലെത്തും. ഒരു കള്ളിയെപ്പോലെ ഒച്ചയുണ്ടാക്കാതെ പടി തുറന്ന് കൊടും മഴയിലൂടെ രക്ഷപ്പെട്ട രാത്രി മർഗലീത്ത ഓർക്കുന്നു. എന്തൊരു തണുപ്പായിരുന്നു, പേടിയായിരുന്നു. ഉള്ളും പുറവും ഒരുപോലെ വേവുന്ന കൊടും ചൂടിൽ തിരിച്ചെത്തുകയാണ്. പേടിയില്ല, സന്തോഷം മാത്രം. അമ്മയെ കാണണം. ജോണിനെയും പോളിനെയും വെറുപ്പിച്ചുകൊണ്ട് അവൾക്കായി അമ്മ നേടിയെടുത്തൊരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരിച്ചേൽപ്പിക്കണം. വാശികൾ, വഴുക്കുകൾ, വെറുപ്പുകൾ എല്ലാം വഴിയിൽ വിടിയുന്നു മർഗലീത്ത. അമ്മ പണ്ടും അപ്പനെ പോലെ സ്നേഹപ്രകടനം അമ്മയ്ക്കില്ല. അമ്മ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യാറില്ല. അപ്പൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് കാണുമ്പോൾ അമ്മ ദേഷ്യപ്പെടും. എന്തൊട്ട് ചേപ്രക്കേടായി കാട്ടണേ. പാവം അമ്മ, അമ്മയുടെ വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെടുത്തിയത് അപ്പനല്ലോ. വലിയ നടുക്കത്തോടെയാണ് മർഗലീത്ത സ്വന്തം വീട് കണ്ടത്. തണലോ തണുപ്പോ നിഴലോ ഇല്ല. മുറ്റത്തിപ്പോൾ കത്തുന്ന പരന്ന വെയിലാണ്. പുരാതനമായ അമ്മമാവ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. മുറ്റം മണ്ണിട്ട് നികത്തിയിരിക്കുന്നു. മർഗലീതയുടെ ചങ്ങാതികലികൾ മൂടിപ്പോയിരിക്കുന്നു. ഓർമ്മകളും പൂപ്പലും കൊണ്ട് അലങ്കൃതമായിരുന്ന പഴയ ചെങ്കൽമതിലും പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ചണ്ണേര വർക്കിമാഷിയുടെ വളഞ്ഞ പാദം പോലെ അതിന് ഒരു എങ്കോണിപ്പുണ്ടായിരുന്നു, ഒരു ഞെളിവ്. പുതിയ മതിൽ നെട്ടനെ ഉയർന്നു നിൽക്കുന്നു. അതിന്മേൽ മേയർ ജോൺ ചണ്ണയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. മർഗലീത്ത ഗേറ്റിന്റെ കൊളുത്തു നീക്കി. കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന നായ്ക്കൾ ഉറക്കി കുറച്ച് ബഹളമുണ്ടാക്കി. നാണു പേടിച്ച് മർഗലീത്തയെ കെട്ടിപ്പിടിച്ചു. മണിയടിക്കേണ്ടി വന്നില്ല. വാതിൽ തുറന്നത് പോളായിരുന്നു. കണ്ണു ചിന്നുന്ന വെയിലിൽ ഒരു പിച്ചക്കാരിയെ എന്നാണ് അയാൾ ആദ്യം കരുതി കാണു. അടുത്ത നിമിഷത്തിൽ പോളിന്റെ മുഖം വിളർന്നത് മർഗലീത്ത കണ്ടു. കടുത്ത വെറുപ്പോടെ അവൻ ചോദിച്ചു. മർഗലീത്ത ഒന്ന് രണ്ടടി മുന്നോട്ട് വെച്ചു. എന്താ കാര്യം? പോളിൻ്റെ ഒച്ച പൊങ്ങി. പോളിൻ്റെ പിന്നിൽ പെട്ടെന്ന് ആലിസ്, സിൽവി, എലേന, ആനൻ, റിനി. അമ്മ, മർഗലീത്ത പറഞ്ഞു. അമ്മയാ? ഏതമ്മ? ആരുടമ്മ? പോൾ ഉറക്കെ ചോദിച്ചു. നാണു കണ്ണുകൾ കൂട്ടിയടച്ച് മർഗലീത്തയുടെ തോളിൽ കിടന്നു. നീ മാറി നിൽക്ക്, എനിക്ക് അമ്മേനെ കാണണം, മർഗലീത്ത പറഞ്ഞു. കുട്ടിക്കാലത്തെ പോലെ അവൾക്ക് വാശി വന്നു. കൂട്ടത്തിൽ ദുർബലനായ പോളിനെ തള്ളിമാറ്റി അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടാറുണ്ട്. നിൽക്കടി അവിടെ. പോൾ അവൻ്റെ കടുത്ത കനത്ത കൈത്തണ്ട വിലങ്ങനെ വെച്ച് മർഗലീത്തയെ തടുത്തു. മർഗലീത്തയ്ക്ക് അടിതെറ്റി. ചവിട്ടുപടികൾക്ക് താഴെ അവൾ മൂക്കുകുത്തി വീണേനെ. അമ്മേ, നാണു ഉറക്കു വിളിച്ചു. അമ്മേ. അടിവയറ്റിൽ നിന്ന് ഒരാന്തലായി മറ്റൊരു നേരത്തെ നിലവിളിയും മർഗലീത്ത കേട്ടു. ഇരു കൈകൾ കൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് മർഗലീത്ത തിരിഞ്ഞു നോക്കി. ഒന്ന്, രണ്ട്, മൂന്ന്, മൂന്ന്, രണ്ട്, ഒന്ന്, താഴേക്ക്, മുകളിലേക്ക്, വീണ്ടും താഴേക്ക് മൂന്ന് ചെറിയ കുട്ടികൾ ചാടിക്കളിച്ചിരുന്ന ചവിട്ടുപടികളിൽ വഴുക്കലുണ്ടായിരുന്നു. വീഴും, വർക്കിമാഷ് വിളിച്ചു പറഞ്ഞു. വീണ് കാലൊടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന തല്ലി പുറംപൊളിക്കും ഞാൻ, വർക്കിമാഷിൻ്റെ ഭാര്യ കുട്ടികളുടെ അമ്മ പേടിപ്പിച്ചു. ഇന്ന് വഴുക്കലില്ല, ചവിട്ടുപടികൾ ഉണങ്ങി പൊരിഞ്ഞു കിടക്കുന്നു. പിന്നെന്താ, പൊള്ളിയിട്ടാണോ മർഗലിത്തേക്ക് ചുവട് തെറ്റിയത്? കയ്യിലിരുന്ന ആധാരക്കെട്ട് അവൾ ചവിട്ടുപടിന്മേൽ വെച്ചു. കുടുംബത്തെ പുറകിൽ വിട്ട് മർഗലീത്ത തിരിച്ചു നടന്നു. വീടെത്തിയിട്ടും നാണുവിൻ്റെ തേങ്ങൽ നിലച്ചില്ല. മർഗലീത്ത പറഞ്ഞ ആശ്വാസവാക്കുകൾ അവനെ സമാധാനിപ്പിച്ചില്ല. കണ്ണു തുറക്കാനോ അവളുടെ തോളിൽ നിന്ന് ഇറങ്ങാനോ അവൻ കൂട്ടാക്കിയില്ല. തൻ്റെ കൊച്ചു ശക്തി മുഴുവനും കൊണ്ട് അപ്പോഴും വലത്തെ കയ്യിൽ അവൻ്റെ പ്രിയപ്പെട്ട ചുവന്ന കാറ് അവൻ മുറക്കി പിടിച്ചിരുന്നു. ആദ്യമായിട്ടാണ് നാണു പേടിക്കുന്നതെന്ന് മർഗലീത്ത ഓർത്തു. ഇരു കൈകൊണ്ടും അവനെ നെഞ്ചത്തടുക്കി പിടിച്ച് ഏറെ നേരം അവൾ അനങ്ങാതിരുന്നു. അവളുടെ ഹൃദയമിടിപ്പല്ലാതെ മറ്റൊരൊച്ചയുമില്ലാത്ത ശാന്തമായ ലോകമാണ് ചുറ്റിലുമെന്ന് അവൻ ഉറപ്പു വരുന്നതുവരെ. ഇളഞ്ചൂടുള്ള നിശ്വാസത്തോടൊപ്പം മധുരമായി മൂളിക്കൊണ്ട് അവൻ്റെ കാതുകളിൽ നിന്ന് പേടിപ്പിക്കുന്ന ഒച്ചകൾ എടുത്തു മാറ്റി മർഗലീത്ത. പതുക്കെ പതുക്കെ നാണുവിൻ്റെ തേങ്ങലടങ്ങി. അള്ളിപ്പിടിച്ചിരുന്ന കൈകൾ അയഞ്ഞു. തലചെരിച്ച് അവനവളെ നോക്കി. കളിയാക്കിക്കൊണ്ട് മർഗലീത്ത ചോദിച്ചു. നാണു ഒന്നുകൂടി തേങ്ങി. അവൻ്റെ ചുണ്ടിൽ നനുത്തൊരു ചിരി വിരിയാൻ തുടങ്ങി. മുഖത്ത് ഒരൊറ്റ കണ്ണുനീർത്തുള്ളി തിളങ്ങി നിന്നു. എന്തടാ, മർഗലീത്ത വാത്സല്യത്തോടെ ചോദിച്ചു. നാണിച്ചു കുഴഞ്ഞൊരു ചിരിയോടെ അവൻ തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം മർഗലീത്തയ്ക്ക് കൊടുത്തു. അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി. അവളെ സമാധാനിപ്പിക്കാനുള്ള അവൻ്റെ കുഞ്ഞു വഴിയായിരുന്നു അതെന്ന് അവൾക്ക് തോന്നി. മർഗലീത്തയുടെ നെഞ്ചു വിങ്ങി. രാത്രി ഇടിവിട്ട് നൊച്ച കേട്ട് മർഗലീത്ത ഉണർന്നു. മിന്നലും കാറ്റുമായി വേനൽ മഴയുടെ വരവാണ്. ഉറങ്ങുന്നതുവരെ മഴയുടെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. തുറന്നിട്ട ജനൽ കാറ്റത്ത് തലതല്ലിക്കൊണ്ടിരിക്കുന്നു. തണുത്ത കാറ്റ് പുഴ പോലെ അകത്തേക്ക് ഒഴുകി വരുന്നു. ഒരു മിന്നലിൻ്റെ നൈമിഷിക വെളിച്ചത്തിൽ ഉള്ളും പുറവും ഒരുപോലെ പ്രകാശിക്കുകയും തൊട്ടടുത്ത നിമിഷത്തിൽ എല്ലാം കെട്ടുപോവുകയും ചെയ്യുന്നു. മർഗലീത്തയുടെ മനസ്സ് അസാധാരണമാംവിധം ശാന്തമായിരുന്നു. എത്ര ലളിതമാണ് ജീവിതത്തിൻ്റെ പൊരുൾ. ഒടുവിൽ ഒരു കെട്ടഴിയും പോലെ ജീവിതം അഴിഞ്ഞു പോകുന്നു. എല്ലാ അഴിയലുകളും ആശ്വാസമാണ്. മുറുക്കി കെട്ടിയ പാവാട ചരട് അഴിയുമ്പോൾ, പിന്നിമുറുക്കിയ മുടിക്കെട്ടഴിയുമ്പോൾ, പിരിമുറുക്കി വെച്ച ചാവി അഴിയുമ്പോൾ ആശ്വാസം, ശാന്തി. പുതുമണ്ണിൻ്റെ മണം ഇരച്ചു വരുന്നു. ചരൽ വാരി എറിയും പോലെ പൂരപ്പുറത്ത് മഴ വീണു തുടങ്ങി. ചൂടുകൊണ്ട് വിങ്ങുകയായിരുന്ന ആ ഇടുങ്ങിയ മുറി പെട്ടെന്ന് തണുത്തു. മർഗലീത്ത ചോരം ചാരിയിരുന്നു. ഈ മഴ എവിടെയൊക്കെ പെയ്യുന്നുണ്ടാവും? പട്ടിപ്പുണ്യാളുടെ കാവിനുമീതെ ഇടിയും മിന്നലും കാറ്റുമായി തകർത്തു പെയ്യുന്ന മഴ എങ്ങനെയായിരിക്കും? അതുപോലെയാവില്ല അപ്പൻ്റെ കുഴിമാടത്തിനുമീതെ പെയ്യുന്ന നരച്ച മഴ. യോഹന്നാൻ കശീശയുടെ വീടിനുമീതെ, റബേക്കേച്ച് കിടക്കുന്ന ആശുപത്രിക്കുമീതെ, ബ്രദർ മാണിക്കൻ്റെ കറുത്ത കുർബാനയ്ക്കുമീതെ ഒരേ മഴ പലതരത്തിൽ പെയ്യും. ദൂരെ മർഗലീത്തയ്ക്ക് അറിയാത്ത മണ്ണും മനുഷ്യരുമുള്ള നാട്ടിൽ ഏതോ ഒരു പള്ളിയുടെ നടക്കലിൽ തൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടെന്ന് ധരിച്ച് ഉറക്കം വരാതെ കിടക്കുന്ന കരീക്കൻ്റെ മീതെ ഈ മഴയ്ക്ക് എന്ത് നിറമായിരിക്കും? തണുത്തിട്ടാവും. നാണു വല്ലാതെ ചുരുണ്ടുകൂടി. അവൻ്റെ കൈകൾ മർഗലീത്തയെ തേടി. അവൾ അവനെ തന്നോട് ചേർത്ത് കിടത്തി. തണുക്കുന്നു? മർഗലീത്ത ചോദിച്ചു. നാണു അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. നിനക്കോ? അവൾ വരാൻ പോകുന്ന കുഞ്ഞിനോട് ചോദിച്ചു. എനിക്കും, അത് മറുപടി പറഞ്ഞു. നിഗൂഢവും അസ്വസ്ഥവുമായ ഒരു ആനന്ദത്തോടെ അവർ മൂന്നാളും ഇറുകെ കെട്ടിപ്പിടിച്ചു കിടന്നു. എൻ്റെ അപ്പൻ, മർഗലീത്ത കുട്ടികളോട് പറഞ്ഞു. ചണ്ണേര വർക്കിമാഷ്, നിങ്ങളുടെ അപ്പാപ്പൻ ഇതുപോലെ ഇടിയും മിന്നലുമുള്ള രാത്രികളിൽ പേടി മാറ്റാൻ എനിക്ക് കഥകൾ പറഞ്ഞു തന്നിരുന്നു. ഞാനും നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും. മൂളി കേൾക്കണം. അവളുടെ ഇടത്തെ കൈത്തണ്ടയിൽ നാണുവും വലത്തെ കൈത്തലത്തിനടിയിൽ വരാൻ പോകുന്ന കുഞ്ഞും കവിളമർത്തി വെച്ച് കിടന്ന് കഥ കേട്ടു. ദൂരെ ദൂരെ ഒരു രാജ്യത്ത് നസ്രത്ത് എന്നുപേരുള്ള ഒരു നഗരത്തിൽ ജോസഫ് എന്നുപേരുള്ള ഒരു ആചാര്യ ജീവിച്ചിരുന്നു.